I request you to turn with me to a portion that I'm going to read that is not usual. Sometimes I read only one verse and I try to stick on with that verse. But today I'm going to read a big passage. But I'm not going to preach from all those verses. Turn with me to Romans chapter 12. Verse 3 to 21. Romalekanam, Pandradam the Ayatende, Munumadal, Idivati on the Varula Wakingal. Yeah, go ahead. For by the grace given me, I say to, I beg to everyone among you, do not think of yourself more highly than you ought. Yeah, and then?
But to think with sober judgment.
Yeah.
Each according to the measure of faith which God has assigned to them.
God has assigned to us the measure of faith. It is not assigned by any human being. The faith that we have is not assigned by the church. It's not assigned by the pastor. It's not assigned by any human being, but it is assigned by God. And then the next verse.
For as in one body, we have many members.
Yeah.
And all the members do not have the same function.
Yeah. All the members do not have the same function. Yeah.
So we, though many, are one body with good.
Praise the Lord. Did you all listen? Good. I'm going to read from the Malayalam. Pavikendathin meethe pavicha uyarade Deivam avanavana vishwasathinte alavu pangittathu pole subodham aagumennam bhavikkanamennu njan enikku labhicha krupayal ningalil ororuthinodum parayunnu. ഓരോരുത്തന് ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും. അതുപോലെ പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനം എങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം, ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെയാകട്ടെ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. അവനവൻ തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായിമുണ്ട്. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായ കർത്താവിനെ സേവിപ്പീൻ. ആശയിൽ സന്തോഷിപ്പീൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ. തമ്മിൽ ഐക്യമുത്തമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ആർക്ക് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സമാധാനമായിരിപ്പീൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവരെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. As I said earlier, I'm not going to preach from all these verses. There's a peculiarity in the epistles of Apostle Paul. He had given importance to
doctrine and also to practical life. Almost in all the epistles of Paul, we read this pattern. Either in the beginning or in the end, he used the doctrinal subjects and the practical subjects. Simultaneously, he used it. We need to understand that Christian life is not only doctrinal, it is practical. Christian life is not only practical, but it is according to the doctrine. ഉപദേശത്തിനൊത്ത ജീവിതവും ജീവിതത്തിനൊത്ത ഉപദേശവും എന്ന് പറഞ്ഞാൽ ജീവിതത്തെ എന്നെ ഒത്തവണ്ണ രൂപപ്പെടുത്തിയത് ഉപദേശമല്ല, ഉപദേശത്തിനൊത്ത ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. ആ ജീവിതം ഉപദേശത്തിനൊത്തതായിരിക്കണം. ഇത് രണ്ടും പൗലോസ് ലേഖനങ്ങളിൽ നമുക്ക് തുടർച്ചയായി കാണുവാൻ കഴിയുന്നത്. എല്ലാ ലേഖനങ്ങളിലും പൗലോസ് അതിൻ്റെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. I'm not going to preach from all those things. I want you to concentrate on the passage that we have just read. He had said so many things about the doctrinal stand until the chapter 11 of Romans. He wrote the doctrinal subjects from chapters 12, 13, 14, 15 and 16, he used so many practical life also. Christiya jeevitham upadesham maatramanu arinjirikkaru upadeshathinotta jeevitham undu adu kuda orthukollanam adinum devadasanmar valiya prarthanam koduthirundu adana devavadanathinte prathegatha. We need to give importance to the doctrine, that's a must, but we do not ignore the importance of practical life also. Praise the Lord. We need to give importance to practical life. But it doesn't mean that we should ignore the doctrine. ഉപദേശം എന്ത് വായിക്കാനുള്ള ജീവിതം മതി എന്ന് മാത്രം കരുതിയുള്ള കാര്യമാവുന്നില്ല. ഉപദേശവും ജീവിതവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെയാണ്. നമുക്ക് വാസ്തവത്തിൽ നാണയത്തൊട്ട് നമ്മുടെ കൈവശമുണ്ട്. എല്ലാവർക്കും കാണാം ഈ നാണയത്തിൻ്റെ രണ്ട് വശമുണ്ട്, ഒരു വശം മാത്രമല്ല. പ്രൈസ് ദ ലോർഡ്. എല്ലാ നാണയത്തിനും വിലയുണ്ടാകുന്നത് ഈ രണ്ട് വശങ്ങളുള്ളത് കൊണ്ട്. ക്രിസ്തീയ ജീവിതത്തിന് വിലയുള്ളത് ഉപദേശവും ജീവിതവും ഒരുപോലെ കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ട് വാക്യം നമുക്കറിയാം. ആരാധനയുള്ള ബന്ധത്തിൽ എല്ലാവരും കാണാതെ പഠിച്ചിരിക്കുന്ന ഒരു വാക്യമാണ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പം അത് പറഞ്ഞതിന് ശേഷം ഓരോ സപ്പോസ്റ്റർ വളരെ വ്യക്തമാക്കി പറയുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ വാക്യത്തിൽ. ഭാവിക്കേണ്ടതിനും മീതെ നിങ്ങൾ എന്ത് ചെയ്തത്? ഭാവിച്ച് ഉയരരുത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് സ്വർഗത്തിലെ ദൈവം നിനക്ക് തന്ന്, നീ ആരാണെന്നുള്ള ബോധ്യമുണ്ടാകണം. Who you are in Christ is important. And you must always think about that. Praise the Lord. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരിക എന്ന് പറഞ്ഞാൽ, what do you mean by that? ഞാൻ അല്ലാത്തത്, ഞാൻ ആകാത്തത്, അല്ലെങ്കിൽ എന്നിലില്ലാത്തത് ഉണ്ടെന്ന് ഞാൻ അഭിനയിച്ച് കാണിക്കേണ്ട കാര്യമൊന്നും ഒന്നുമില്ല. ഇമിറ്റേറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ ആരാണെന്ന് എന്ന് അറിയുന്നവനായ ദൈവമുണ്ട്. ദൈവം എനിക്ക് തന്നതെല്ലാം എനിക്കുണ്ട്. ദൈവം തരാത്തതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പം മൂന്നാമത്തെ വാക്യം, വേഴ്സ് 3 ഓഫ് ചാപ്റ്റർ 12, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണം. അപ്പോൾ സുബോധമില്ലാത്തവരുടെ ലക്ഷണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരുന്നത്. സുബോധമുള്ളവർ എന്താ ചിന്തിക്കുന്നത്? ഞാൻ എൻ്റെ ദൈവം എനിക്ക് തന്നത് മാത്രമേ എനിക്ക് ഉള്ളൂ, അല്ലാത്തതൊന്നും ഇല്ല. അതെപ്പോഴും ഓർക്കും. ക്രിസ്തീയ ജീവിതത്തിൽ സുബോധത്തോടെ അവനെ സേവിക്കണമെന്നുള്ളതാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല. നാലാമത്തെ വാക്യം വായിച്ചേ. ആ ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ. ആ പ്രൈസ് ദി ലോർഡ്. ജസ്റ്റ് ആസ് ഈച്ച് ഓഫ് അസ് ഹാസ് വൺ ബോഡി വിത്ത് മെനി മെമ്പേഴ്സ് ആൻഡ് ദീസ് മെമ്പേഴ്സ് ഡു നോട്ട് ഓൾ ഹാവ് ദ സെയിം ഫങ്ഷൻ. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒത്തിരി പല അവയവങ്ങളുണ്ട്. പുറമേ കാണുന്ന അവയവങ്ങളുണ്ട്, പുറമേ കാണാത്ത അവയവങ്ങളുണ്ട്. അപ്പം അകത്തുള്ള അവയവങ്ങൾ ഒരു ദിവസം ഈ സമരം പ്രഖ്യാപിച്ചിട്ട് ഇത്രയും കാലം കൊണ്ട് ഞാൻ അകത്തിരിക്കുക, ആരും എന്നെ തൊട്ട് കാണുന്നില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പോലും ഞങ്ങളുടെ അസ്തിത്വം പോലും അന്വേഷിക്കുന്നില്ല. ഇനിയും എന്നെ പത്ത് പേര് കാണണം എന്ന് കണ്ട് അകത്തിരിക്കുന്നതായ അവയവങ്ങളെല്ലാം കൂടെ അടുത്ത ഒരു ദിവസം ഒരു സമരം പ്രഖ്യാപിച്ച് പുറത്ത് വന്നിരിക്കട്ടെ. എന്ത് സംഭവിക്കും? കലാസ്. പിന്നെ തീർന്നു. ദൈവം അകത്ത് വച്ചിരിക്കുന്നതായി ആരും അറിയാതെ ഇരിക്കുന്ന ചില ചില അവയവങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉടലെ ഞാൻ കണ്ടു, വാസ്തവത്തിൽ എല്ലാവരും കാണും. നമ്മുടെ കൈകൾ എല്ലാവരും കാണും, കാലുകൾ എല്ലാവരും കാണും, ഈ കാത് എല്ലാവരും കാണും. എല്ലാവരും കാണുന്ന ചില അവയവങ്ങളുമുണ്ട്. അത് ചേഞ്ച് ചെയ്യുവാൻ ആരെ കൊണ്ടും കഴിയുന്നതല്ല. വി കെ നോട്ട് ചേഞ്ച് ദ സ്റ്റാറ്റസ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ ടു ദീസ് മെമ്പേഴ്സ്. If these members try to change the status of those members, what will happen? Everything will be collapsed, a disaster. Praise the Lord. ദൈവം അങ്ങനെ ഒരു ഡിസാസ്റ്റർ വരുവാൻ വേണ്ടിയല്ല ഈ അവയവങ്ങളെ വെച്ചിരിക്കുന്നതും. നമുക്ക് തന്നിരിക്കുന്ന ഈ അവയവങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ ഒരു സഭയോളം ബന്ധത്തിൽ ആക്രമിച്ചിരിക്കുന്നത്. സഭയ്ക്കകത്ത് വാസ്തവത്തിൽ പല അവയവങ്ങളിലുണ്ട്, ഒരു ശരീരമാണ്. അടുത്ത വാക്യം വായിച്ചേ. ആ അതുപോലെ, ഇതുപോലെ ശരീരത്തിലെ അവയവങ്ങൾ പോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. ഇന്ന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന അതാണ്. ക്രിസ്തുവിൽ നമ്മൾ ആരാ? ഒരു ശരീരമാണ്. നമ്മൾ പല അവയവങ്ങളുണ്ട്, എല്ലാവർക്കും പ്രവൃത്തി ഒന്നല്ല. ഞാൻ ചിന്തിക്കുന്ന പോലെ എല്ലാവരും ചിന്തിക്കണം, ഞാൻ പറയുന്ന പോലെ എല്ലാവരും പറഞ്ഞോണം, ഞാൻ പാടുന്ന പോലെ എല്ലാവരും പാടിക്കോണം, ഞാൻ പ്രസംഗിക്കുന്ന പോലെ എല്ലാവരും പ്രസംഗിച്ചോണം, ഇത് പറയാൻ എനിക്ക് അനുവാദമില്ല. ഓരോരുത്തർക്കും സ്വർഗത്തിലെ ദൈവം വ്യത്യസ്തങ്ങളായ വരങ്ങൾ പകുത്തു കൊടുത്തിരിക്കുകയാണ്. അതിന് തക്കവണ്ണം നീ ചെയ്യണം. കയ്യ് കാലിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ സാധ്യമല്ല. ഈ കണ്ണ് ചെവിയുടെ പ്രവൃത്തിയെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. കാത് ഒരിക്കലും കണ്ണിൻ്റെ പ്രവൃത്തിയെ ചെയ്യുവാനും പറ്റിയില്ല. അതാതിൻ്റെ സ്ഥാനത്ത് ദൈവം ആക്കി വെച്ചിരിക്കുക. ഈ ചെവി എല്ലാം കൂടെ ഒരു സമരം പ്രഖ്യാപിച്ചു. രണ്ട് ചെവി, ഞാൻ എത്ര കാലം കൊണ്ട് ഈ രണ്ട് സൈഡ് മാത്രം ഇരിക്കുന്നു, ഇനിയും ഇവിടെ നിന്ന് മാറി എനിക്ക് ഈ നെറ്റിമേലൊന്ന് വരണമെന്ന് പറഞ്ഞാൽ നടക്കുന്നില്ല. ദൈവം കാതിന് കൊടുത്തതായ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇരുന്നു സ്തോത്രം. ഈ മൂക്ക് വാസ്തവത്തിൽ കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ കേട്ടതാ. പ്രൈസ് ദി ലോർഡ്. ഈ ഉച്ചയിൽ വരാഞ്ഞത് കാര്യമായി. സാധാരണ പുകക്കൊടി പുകക്കൊടിൽ മേളോണ്ടാണ് പോകുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും എന്താ? നമ്മുടെയല്ല, മറ്റുള്ളവരുടെ. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം വീട് ഭരിക്കാൻ ആരെയും ആക്കിയില്ലെന്നുള്ള മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം ഇതിനൊന്ന് സമരം പ്രഖ്യാപിക്കാൻ അനുവാദമില്ല. സഭയാം ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങൾക്കെല്ലാം പ്രവൃത്തി ഒന്നല്ല, വ്യത്യസ്തങ്ങളായ പ്രവൃത്തികളാണ്. പരസ്പര പൂരകങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഇവയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം തികഞ്ഞ ഒന്നായിട്ട് മാറുകയുള്ളൂ. ദൈവസഭയ്ക്കകത്ത് വാസ്തവത്തിൽ അങ്ങനെയുള്ളതായ പല ശുശ്രൂഷകളുള്ളതിനാൽ, പല അവയവങ്ങളുള്ളതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ആറാമത്തെ വാക്യം, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം. ഒരു കാര്യം ഓർക്കുക, നമുക്ക് എന്ത് ലഭിച്ചു? കൃപ ലഭിച്ചു, കൃപ ലഭിച്ചു. We have received the grace of God. Hallelujah. When we do some kind of ministry in the church, we need to remember that because of the grace of God, I am doing this. Not because of your might, not because of your wisdom, not because of your ability, but because of the grace of God that has been rendered to you. To me. ദൈവം കൃപ തന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ദൈവം കൃപ തന്നില്ലെങ്കിൽ എല്ലാം അസ്തമിച്ചു. ഹല്ലേലൂയ. ആ കൃപ അനുഭവിച്ചവർക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ആർക്കും തന്നെ ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല. ഇന്ന് പകൽക്കാല കൃപ അനുഭവിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. കൃപ ലഭിച്ചതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇവയെല്ലാം ചെയ്യുവാൻ സാധിക്കുന്നു. ദൈവം കൃപ തന്നിരിക്കുകയാണ്. ആകയാൽ നമുക്ക് ലഭിച്ച കൃപ, ഇത് ലഭിച്ച കൃപയാണ്. ഇത് നമ്മൾ ഏൺ ചെയ്തതല്ല, നിന്റെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ നിനക്ക് ലഭിച്ചതല്ല, ലഭിച്ചതായ കൃപ ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. ബിക്കോസ് ഓഫ് ഹിസ് മേഴ്സി ഗോഡ് ഹാസ് ഗിവൻ ഹിസ് ഗ്രേസ്. ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ദയയും, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ഇത് നമുക്ക് ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നു. ഞാൻ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വാക്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിന്ന് വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. പ്രവചനം എങ്കിൽ, അപ്പോൾ ദൈവസഭയിൽ എന്തോ വേണം, പ്രവചനം വേണമെന്നേ. അതിനുവേണ്ടി ഒരു ഡിസയർ ജീവിതത്തിൽ ഉണ്ടാകണം. വി നീഡ് ടു ഹാവ് എ ഡിസയർ ഇൻ അവർ ലൈഫ് ടു പ്രൊഫസി. പ്രവചനമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും വായി വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞാൽ, വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞതുപോലെ വിളിച്ചു പറഞ്ഞ കാര്യമൊക്കെ ഇല്ല. വിശ്വാസത്തിന് ഒത്തവണ്ണമായിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്തുവാ? വാട്ട് ടൈപ്പ് ഓഫ് ഫെയ്ത്ത് ദാറ്റ് ഈസ് റിട്ടൺ ഹിയർ. ഇവിടെ പറഞ്ഞിരിക്കുന്നതിനെ യൂത പറഞ്ഞിരിക്കുന്നതായ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തോട് തുലനപ്പെടുത്തി വേണം നമ്മൾ ഇതിനെ ചിന്തിക്കുവാൻ. അവിടെ ആ അധ്യായത്തിൽ യൂത എടുത്ത് പറഞ്ഞിരിക്കുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഉപദേശമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്താണ്? ഉപദേശമാണ്. പ്രവചനമെങ്കിൽ ഉപദേശത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊത്തായിരിക്കണം പ്രവചനം. പ്രവചനം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വായി വരുന്നതൊക്കെ വിളിച്ചു പറയുന്നതല്ല. ദൈവത്തിന് സ്തോത്രം. വചനത്തിനൊത്ത പ്രവചനമായിരിക്കണം. തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നതിനനുസരിച്ചുള്ള പ്രവചനമായിരിക്കണം. അങ്ങനെയുള്ള പ്രവചനങ്ങൾ ഇന്നും സഭയ്ക്കകത്തുണ്ട്. അത് ഓർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ. അപ്പം ദൈവസഭയ്ക്കകത്ത് എന്തോ ഉണ്ട്, ശുശ്രൂഷയുണ്ട്. പ്രസംഗിക്കുന്ന ഞങ്ങൾ മാത്രമുള്ള സ്റ്റേജിലുള്ള ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷകനാണെന്ന് പറഞ്ഞാൽ മാത്രം കാര്യമൊക്കെ ഇല്ല. ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം മറ്റേ കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷകൾ അവരവർ ചെയ്യണം. എന്താണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ഉത്തരവാദിത്വം. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്താ? ചിലർക്ക് വാസ്തു വെറുതെ ഇരിക്കാനാണെങ്കിൽ അവർ വെറുതെ ഇരിക്കട്ടെ. പക്ഷേ ശരീരത്തിൽ വെറുതെ ഉള്ള ഇരിക്കുന്ന ഒരവയവും ഇല്ല. ഉപയോഗമില്ലാത്ത ഒരവയവുമല്ല, ഉപയോഗമില്ലാത്ത അവയവം വല്ലതും ശരീരത്തിലുണ്ടോ? പണ്ട് കാലത്തായിരുന്നവരെങ്കിൽ പറയുമായിരുന്നു ഒരവയവം ശരീരത്തിൽ ഉള്ളിലുണ്ടെന്ന്. എന്തുവാ? അപ്പൻഡിക്സ്. പക്ഷെ പുള്ളിക്ക് ഉപയോഗമുണ്ട്. എന്തുവാ? പുള്ളിക്കാരനാ വാസ്തവത്തിൽ നമ്മൾ കഴിക്കുന്ന ചോറിനകത്തും ആഹാരത്തിനകത്തുമുള്ള കല്ലും മുടിയും എന്ന് പറഞ്ഞാൽ അകത്ത് ഈ സാധനങ്ങളെല്ലാം ചെല്ല് അങ്ങോട്ട് പോകുന്ന അപ്പൻഡിക്സിനകത്തോട്ടാണ്. കുറെ കഴിയുമ്പോഴത്തേന് പുള്ളിക്കാരന് വഹിക്കാൻ വയ്യാതെ വരുന്നുണ്ട്, പുള്ളി അങ്ങ് ബേസ്റ്റ് ചെയ്യും. ആ വഴിപ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. അപ്പോൾ കഴിക്കുന്ന ആഹാരത്തെ പോലും വാസ്തവത്തിൽ അതിനകത്തുണ്ടാകാൻ സാധ്യതയുള്ള മലിനതകളെ ഒക്കെ സ്വീകരിപ്പാനുള്ളതായ ഒരു സാധനമാണതും. അതിനും എന്തുകൊണ്ട് ഉപയോഗം? അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്കകത്ത് ഉപയോഗമില്ലാത്തതായ ഒരൊറ്റ അവയവുമില്ല, എല്ലാ അവയവത്തിനും എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് വെറുതെ വന്നിരിക്കാൻ മാത്രമാണ് ദൈവം അമ്മയെ കുറിച്ച് ആശിക്കുന്നത്. ആരും ധരിക്കരുത് എനിക്ക് ഒരു ശുശ്രൂഷയില്ല എന്ന്. ഞാൻ വെറുതെ വന്നിരിക്കുക, വന്നോണം, നിന്നോണം, കണ്ടോണം, കൊണ്ടോണം, പൊയ്ക്കോണം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതായ അല്ല, മൂന്നല്ല, അഞ്ചാ. വന്നോണം, നിന്നോണം, കണ്ടോണം, കൊണ്ടോണം, പൊയ്ക്കോണം, ഇതാഞ്ചോണം. ഇതും കഴിച്ചുകൊണ്ട് പോകാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവസഭയ്ക്കകത്ത് എനിക്കൊരു ശുശ്രൂഷയുണ്ടെന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. വരും ദിവസങ്ങളിൽ ഈ സഭയിൽ എല്ലാവർക്കും ഒരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ടെന്നുള്ളത് ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. യെസ്, എനിക്കൊരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. ദൈവം എന്നെ ഏൽപ്പിച്ചതായി ശുശ്രൂഷ ചെയ്യുന്നു. ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇതൊന്നും പാസ്റ്റർമാർക്ക് വേണ്ടിയല്ല, ദൈവത്തിന് സ്തോത്രം. സെക്രട്ടറിക്ക് വേണ്ടിയോ ട്രഷറർക്ക് വേണ്ടിയോ അല്ല, വൈസ് പ്രസിഡന്റിന് വേണ്ടിയോ അല്ല, അല്ലെങ്കിൽ സഭയുടെ ഏതെങ്കിലും ചുമതലപ്പെട്ടവർക്ക് വേണ്ടിയല്ല. ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അവൻ്റെ മഹത്വത്തിന് വേണ്ടി എനിക്ക് ചെയ്യണം എന്നുള്ള ചിന്തയാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. എല്ലാ ദൈവ മക്കൾക്കും ഒരു ശുശ്രൂഷ ദൈവമുണ്ട്. ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു ശുശ്രൂഷയുണ്ട്, പ്രായമുള്ളവർക്ക് ശുശ്രൂഷയുണ്ട്. അവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇപ്പം ഇരുന്നാലും ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ സ്വന്തം കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് മാറും. കുറച്ച് സമയത്തേക്ക് നമ്മളൊക്കെ അങ്ങ് കണ്ണടയ്ക്കുന്നതേ ഉള്ളൂ. ചിലപ്പം കണ്ണ് അടയ്ക്കാൻ നോക്കുന്നില്ല, ചിലപ്പോൾ പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനും പറയുന്നത് പലപ്പോഴും, ഇനിയിപ്പോൾ അധികം കാലം പറയാനില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഞാനും പകൽക്കാലം ഓർപ്പിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. പിള്ളേരെ നമ്മുടെ കൂടെ തന്നെ ആരാധിച്ച് പഠിപ്പിക്കണമെന്നേ. അവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റായിട്ട് ഒരു സ്ഥലം കണ്ടെത്തുവാൻ നല്ലതാണ്. പക്ഷേ ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങൾ നമ്മൾ ആരാധിക്കുന്നത് കാണട്ടെ, കൈയടിക്കുന്ന കുഞ്ഞുങ്ങൾ കാണട്ടെ. ഉറച്ച് വർത്തമാനം സംസാരിക്കുന്നല്ല, ഉറച്ച് സ്തുതിക്കുന്നത് കുഞ്ഞുങ്ങൾ കാണട്ടെ. അത് കണ്ട കുഞ്ഞുങ്ങൾ സ്തുതിക്കും. എടാ യോഗത്തിന് വന്നാൽ ആദ്യമോടെ മിണ്ടാതെ ഇരിക്കുന്നതായ അപ്പൻ്റെ അമ്മയുടെ മക്കൾ വാസ്തവത്തിൽ സ്തുതിക്കുമോ? ദൈവത്തെ അവർ കാണുന്നത് എന്താ? എടാ എൻ്റെ അപ്പനും അമ്മയും വാസ്തവത്തിൽ മിണ്ടാതിരിക്കുക. അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യണം? മിണ്ടാതിരുന്ന് യഹോവ ഞാൻ യഹോവ എന്ന് അറിഞ്ഞുകൊള്ളി. ദൈവ ഞാനെന്ന് അറിവിൻ. നോ, ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവം നിനക്ക് ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യണം, എല്ലാവരും ചെയ്യണം. ദൈവമാണ് നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചതെങ്കിൽ അവൻ്റെ നാമമഹത്വത്തിനുണ്ടി അത് ചെയ്യണം. നാം ചെയ്യുന്നതെല്ലാം ക്രിസ്തുവിനെന്നവണ്ണം ചെയ്യണം. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ തൃപ്തിക്ക് വേണ്ടി അല്ല ചെയ്യുന്നത്, മറിച്ച് ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ചിന്ത നമ്മെ ഭരിക്കണം. വാക്യങ്ങളെല്ലാം വായിപ്പിക്കുന്നതിന് മുതിരുന്നില്ല. ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. അപ്പം ഭരണമുണ്ട്, ദൈവസഭയ്ക്കകത്ത് എന്തോ ഉണ്ട്, ഉണ്ടെന്നേ. അല്ലാതെ എല്ലാം കുത്തഴിഞ്ഞ ഒരു പുസ്തകം അല്ല ദൈവസഭ. പലരും അങ്ങനെ ചിലക്ക് അങ്ങനെ തിരിച്ചു ദൈവസഭയ്ക്ക് ഞങ്ങളെ ആരെയും ഭരിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഭരണമുണ്ട് ദൈവസഭയ്ക്കകത്ത്. ദൈവത്തിൻ്റെ സ്തോത്രം. സഭയുള്ള ബന്ധത്തിൽ ചില കൃപാവരങ്ങളുടെ ചില പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. പ്രവചനം, ശുശ്രൂഷ, ഉപദേശം, പ്രബോധനം, ദാനം, ഭരണം, കരുണ, ഇവയെല്ലാം വാസ്തവത്തിൽ കൃപാവരങ്ങളാണ്. അതല്ലാതെ ഉള്ളതായ ചില വരങ്ങളെക്കുറിച്ച് മാത്രം, നവവരങ്ങൾ 9 വരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ആര് ധരിക്കരുത്. When we study the scripture, we read about so many gifts of God. ശുശ്രൂഷകന്മാരെ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്നത് ദാനമാണ്. എഫേസ്യരിലേഖനം 4-ാം അധ്യായം അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ദ മിനിസ്റ്റേഴ്സ് ആർ ദ ഗിഫ്റ്റ്സ് ഓഫ് ഗാഡ്. ആൻഡ് ഓൾസോ വി റീഡ് ഇൻ ദിസ് സ്ക്രിപ്ചർ ദാറ്റ് ദെർ ആർ സോ മെനി അതർ ഗിഫ്റ്റ്സ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ ടു അസ്. ആസ് എ ബോഡി വി ഹാവ് ബീൻ ഗിവൺ ദീസ് ഗിഫ്റ്റ്സ് ബൈ ഗാഡ്. And with these gifts, we need to glorify the name of God. He wants us to glorify. He said, whatsoever we have should bring glory to the name of God. If you have an ability to sing, sing for the glory of God. If you have an ability to preach, preach for the glory of God. If you have an ability to give, if you are you have a heart to give, give it for the glory of God. എന്താണ് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതോ അതൊന്ന് ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. ദൈവമായ കർത്താവ് നമ്മെ ചിലതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഏൽപ്പിച്ചതൊക്കെയും നാം ചെയ്യണം. അതിൻ്റെ 9-ാമത്തെ വാക്യം, സ്നേഹം എന്തായിരിക്കണം? സിൻസിയറായിരിക്കണം. സ്നേഹം എന്തായിരിക്കണം? സ്നേഹിക്കുകയാണെങ്കിൽ ആത്മാർത്ഥതയോടെ സിൻസിയറായിട്ട് സ്നേഹിക്കണം. ഇല്ലെങ്കിൽ സ്നേഹിക്കണ്ടാവുന്നു. അപ്പൻ്റെ ക്രിസ്ത്യാനിയല്ല, ദൈവവൈതലയല്ല. ദൈവവൈതലിൻ്റെ പ്രത്യേകതയാണ് സ്നേഹിക്കുക എന്നുള്ളത്. ആ സ്നേഹം എങ്ങനെയായിരിക്കണം? സിൻസിയറായിരിക്കണം. ആത്മാർത്ഥതയുള്ള സ്നേഹം വേണം. ഈ തമിഴ് കാണുന്നുണ്ടെ ചിരിച്ച് കാണിച്ചതുണ്ടാകില്ല. ഞങ്ങൾ സാധാരണ ഞാൻ പറയാറുള്ളത് കോളിനോസ് പുഞ്ചിരി എന്നാണ്. ഇപ്പം കോളിനോസ് അല്ലല്ലോ പറയുന്നത്, അല്ലയോ? ഇപ്പം കോൾഗേറ്റും ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു, വേറെ അതിനൊക്കെ ഒപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് എല്ലാത്തിൻ്റെയും പേരുകളും അറിയുന്നുമില്ല. പക്ഷേ ഈ ടൂത്ത് പേസ്റ്റിൻ്റെ ഈ പല്ല് കാണിച്ചാൽ സ്നേഹമാകത്തില്ല. എല്ലാവരും കാണുന്നുണ്ട് ഹാ ഹായ് ഐ ലവ് യു. പറഞ്ഞിട്ടുണ്ട കാര്യം, നിന്റെ സ്നേഹം വാസ്തവത്തിൽ നിർവ്യാജമായിരിക്കണം. സിൻസിയർ ആയിട്ടുള്ള സ്നേഹം വേണം, ആത്മാർത്ഥതയുള്ള സ്നേഹം വേണം. ഇല്ലെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നാം സ്നേഹിക്കുന്നു എന്നറിയണം. അവൻ നമ്മെ എങ്ങനെയാണ് സ്നേഹിച്ചത് അതുപോലെയാണ് സ്നേഹിക്കേണ്ടത്. പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് വേണ്ടി തന്നു. അവനൊരു വലിയ ദാനമാണ് നമുക്ക് നൽകിയത്. 3:16 നമുക്കറിയാം, യോഹന്നാൻ 3:16, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, ഫോർ ഗോഡ് സോ, എൻ്റെ ശ്വാസം അത്രയേ ഉള്ളൂ. പക്ഷെ ആ സോയിക്കുന്നില്ല, ഒരു എൻഡില്ല. വാസ്തവത്തിൽ അത്രമാത്രം നീളമുള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. For God so loved the world that he gave his only begotten son, that whosoever believes in him should not perish but have a everlasting life. Praise the Lord. നിത്യ ജീവൻ പ്രാപിക്കുവാൻ തക്കുമണ്ണം എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ കല്ലിനെയും മണ്ണിനെയും സ്നേഹിച്ചു എന്നല്ല, അവൻ എന്നെ സ്നേഹിച്ചു, അവൻ നമ്മെ സ്നേഹിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം? ഇതാ കർത്താവ് പറഞ്ഞത്, As I love you, you should love one another, each other, praise the Lord. And that love should be sincere. ആ സ്നേഹം നിർവ്യാജമായിരിക്കണം. അടുത്ത വായിച്ച് തീയതിനെ വരുത്ത. എന്തോ തീയത, ഈവിളായിട്ടുള്ളതിനെയൊക്കെ ചെയ്യുക, വെറുക്കുക. വെറുത്തിട്ട് നല്ലതിനോട് എന്ത് ചെയ്യണം? ആകാത്തതിനെയൊക്കെ വിട്ട് കളഞ്ഞിട്ട് നല്ലതിനോടൊക്കെ എന്ത് ചെയ്യണം? നമ്മളെ പറ്റുവാനും എന്തിനുള്ള എന്തിനോടാ പറ്റിയിരിക്കുന്നത്? ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യങ്ങളോട് വായിച്ച് നിർത്താൻ, രണ്ട് വാക്യങ്ങൾ കൂടെ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിമുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. അടുത്ത വാക്യത്തിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി സ്തോത്രം. Praise the Lord. Never be lacking in zeal, but keep your spiritual fervor serving the Lord. We must keep the spiritual fervor. ഉത്സാഹത്തിൽ എന്ത് ചെയ്യണം? മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നമ്മുടെ കർത്താവിനെ സേവിക്കുവാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അന്യോന്യം സ്നേഹിക്കാം. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം നമ്മൾ ജീവിതമായി തീരണതെന്ന് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ